2020 ക്രിസ്മസ് ആഘോഷങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഓസ്ട്രേലിയ പോലുള്ള ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമാണ് ഒരു പരിധിവരെ കോവിഡിന്റെ സാഹചര്യത്തിൽ സുരക്ഷിതമായി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും കോവിഡിന്റെ ഭീഷണി ഇപ്പോഴും മാറിയിട്ടില്ല. കോവിഡിന്റെ ഭീഷണി ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലുണ്ടായ ന്യൂ സൗത്ത് വെയിൽസിലെയും അതുപോലെ തന്നെ മെൽബണിലെയും ക്രിസ്മസ് ആഘോഷങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒപ്പം സീറോ മലബാർ സഭയുടെ മെൽബൺ രൂപതാ ബിഷപ്പ് ബോസ്കോ പുത്തൂരും നമുക്കൊപ്പം ഈ പരിപാടിയിൽ ചേരുന്നുണ്ട്. അതിലേക്ക്, കോവിഡിന്റെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓൺലൈനായി മാറിയിരുന്നു പള്ളികളിലെ കുർബാനയും ചടങ്ങുകളും. എന്നാൽ കോവിഡ് സ്ഥിതി മെച്ചപ്പെട്ടതോടെ നിയന്ത്രിതമായ രീതിയിൽ ആരാധനാലയങ്ങളിൽ പരിപാടികൾ നടത്താൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. ക്രിസ്മസ് സമയത്ത് ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഇത്. എന്നാൽ ഓൺലൈൻ വഴി മുൻകൂറായി ബുക്ക് ചെയ്താൽ മാത്രമാണ് പള്ളിക്കകത്തുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുക. ഇത്തരത്തിൽ നേരത്തെ ബുക്ക് ചെയ്തതിനെക്കുറിച്ചാണ് മെൽബണിലുള്ള ജോമോൻ വർഗീസ് പറയുന്നത്.
ഇത്തവണ നമുക്ക് ഇത്തവണ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടി വന്നു. ബുക്ക് ചെയ്ത് എനിക്ക് 9 മണിക്കുള്ള സർവീസിനാണ് ബുക്കിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട്
എത്ര നേരത്തേക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നു, എങ്ങനെയാണ് താങ്കൾ ചെയ്തത്?
ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അന്നേരം ഇന്നത്തെ ദിവസം 2 സർവീസാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് പാരീഷിലുള്ളത്, 6 മണിക്കും 9:30 അതിനകത്ത് എനിക്ക് 6 മണിക്കുള്ളത് ഓൾറെഡി ബുക്ക് ഔട്ട് ആയി പോയിരുന്നു. ഞാൻ അന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഓൾറെഡി ബുക്ക്ഡ് ഔട്ട് ആയി. എനിക്ക് 9:00 സർവീസിനാണ് കിട്ടിയത്. ഒരാഴ്ച മുമ്പാണ് അത് ബുക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ഓൾറെഡി 2 ബുക്ക്ഡ് ഔട്ട് ആണ്. ആകെ അവൈലബിൾ ആയിട്ടുള്ളത് നാളെ 25 ഉള്ള മോർണിംഗിലുള്ള മാത്രമേ ഇപ്പോൾ നിലവിൽ സീറ്റ് അവൈലബിലിറ്റി ഉള്ളൂ.
ഇപ്പോൾ കോവിഡ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് സിഡ്നിയിലാണ്. ഇത് ക്രിസ്മസ് ആഘോഷങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ദേവാലയത്തിൽ നടക്കുന്ന ക്രിസ്മസ് പരിപാടികളിൽ ഇക്കുറി പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് സിഡ്നിയിലുള്ള ആൽഫ വർഗീസ് പങ്കുവെക്കുന്നത്.
ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്നത് ഈ വർഷം ക്രിസ്മസ് വിചാരിച്ചതുപോലെ പള്ളിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ആണോ എന്നാണ് ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോ സിഡ്നിയുടെ നോർത്ത് ഭാഗത്ത് റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ടും പള്ളി പോകാനുള്ള സാഹചര്യം ഇല്ല. ഞങ്ങൾക്ക് പള്ളിയിൽ ഇപ്പൊ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് ചെയ്ത് ഇടവകാംഗങ്ങളെ അകത്തേക്ക് കയറ്റിക്കൊണ്ടായിരുന്നു വെച്ചത്. പക്ഷേ ഇപ്രാവശ്യം അത് ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ ബുക്കിംഗിന് ശ്രമിച്ചിട്ടും സീറ്റ് എല്ലാം ഫുള്ളായതായിട്ടാണ് അറിഞ്ഞിരുന്നത്. പലയിടങ്ങളിലും തുറസായ സ്ഥലത്ത് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഞങ്ങൾ ഇനി ഇംഗ്ലീഷ് കുർബാനയ്ക്ക് ട്രൈ ചെയ്യും, പാരമാറ്റ സെന്റ് പാട്രിക്സില്. അപ്പോൾ മലയാളം കുർബാന സെന്റ് മൈക്കിൾസ് ബ്ലാക്ക് ടൗണിലായിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ ഇനി സെന്റ് പാട്രിക്സില് ഇംഗ്ലീഷ് കുർബാനയ്ക്ക് ഇന്ന് വൈകുന്നേരം പോകാൻ ശ്രമിക്കും. അവിടെ അറിയാൻ പാടില്ല എങ്ങനെയാണ്, ഓൺലൈൻ ആണോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്പർ റെസ്ട്രിക്ട് ചെയ്യണോ എന്നുള്ള കാര്യം അറിയാൻ പാടില്ല.
അസമയം പലയിടങ്ങളിലും കൂടുതൽ കുർബാനകൾ ഈ അവസരത്തിൽ ഒരുക്കുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് മെൽബണിലുള്ള ജോളി ഫ്രാൻസിസ് പറയുന്നത്.
ഹോളി മാസിനുള്ള അവസരം ഇപ്രാവശ്യം കൂടുതൽ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് പള്ളികളിൽ ഒത്തുചേരാൻ ഫിസിക്കൽ ഹോളി മാസിന് പറ്റുന്നത് കൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു ഹാപ്പിനെസ് നമുക്ക് അറ്റ്ലീസ്റ്റ് വിക്ടോറിയൻസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മെൽബൺ വെസ്റ്റിലെ 2 സെന്ററുകളിലായിട്ടാണ് കുർബാന നടത്തുന്നത്. ഇവിടെ ആദിറിലെ 2 കുർബാനയാണ്. അപ്പൊ 100 മെമ്പേഴ്സിന് വെച്ച് നമുക്ക് അവിടെ കൂടാം. അത് 4:00 9:30 ഈവനിങ്ങിലും. ലാവട്ടണിലാണെങ്കിൽ 3 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് എന്നാന്ന് ചോദിച്ചാൽ അവർ കുറച്ചും കൂടെ ബിഗർ ചർച്ചാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 150 മെമ്പേഴ്സിന് ഒരു കുർബാനയിൽ പങ്കെടുക്കാവുന്നത് കൊണ്ട് അവിടെ 3 വെച്ചിട്ടുണ്ട്. അത് 4:00 8:30 പിന്നെ 25th ക്രിസ്മസ് ഡേയുടെ അന്ന് 11:00 ആണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ മാസുകൾ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരച്ഛനാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇവിടെ. ഒരച്ഛൻ തന്നെയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ 5 ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്.
ഓൺലൈനായി കുർബാന തുടങ്ങിയിരിക്കുന്നത് നിരവധി ആളുകൾക്ക് സഹായമായിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ദേവാലയങ്ങളിലേക്ക് പോകാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസമാണെന്നാണ് റിയ പോൾ പറയുന്നത്. 2 മാത്രം മുൻപ് കുഞ്ഞു ജനിച്ച ഈ കുടുംബത്തിന് വീട്ടിലിരുന്ന് ക്രിസ്മസ് പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്ന കാര്യമാണ് റിയ പറയുന്നത്.
ഇപ്പോൾ ഓൺലൈൻ കുർബാനയൊക്കെ ഉള്ളത് ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇത്രയും ചെറിയ ബേബീനെ കൊണ്ട് നാട്ടിലാണെങ്കിലും നമ്മൾ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്ന ഒരു പതിവ് ഇല്ല. അപ്പം ഇപ്പം ഓൺലൈൻ കുർബാനയൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് പള്ളിയിൽ നേരിട്ട് പോയില്ലെങ്കിലും കുർബാന കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം രണ്ട് ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അപ്പം ഭയങ്കര വഴക്കൊക്കെ ആയിരിക്കും പള്ളിയിൽ നേരിട്ട് പോയാൽ. അപ്പം ഓൺലൈൻ കുർബാനയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനൊരു അതിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് വീട്ടിലിരുന്നാണെങ്കിലും.
ദേവാലയങ്ങളിലുള്ള ക്രിസ്മസ് പരിപാടികൾക്ക് പുറമേ ക്രിസ്മസ് ആഘോഷങ്ങളും പരിമിതമായ രീതിയിലാണ് ഇക്കുറി. വീടുകൾക്കുള്ളിൽ 30 പേരെന്ന പരിധി ഉള്ളതിനാൽ പാർക്കിൽ ഒരുമിച്ച് കൂടുന്ന കാര്യമാണ് ജോമോൻ പറയുന്നത്.
സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു വീടുകളിൽ കൂടുകയാണ് പതിവ്. ഇപ്രാവശ്യം റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് 30 പേര് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വീടുകളിൽ ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഞങ്ങൾ പാർക്കിലാണ് ഈ തവണ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പാർക്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഒരുമിച്ച് കഴിക്കുന്നു. അങ്ങനെയാണ് ഈ തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അതേസമയം സാധാരണ ഒരുമിച്ച് കൂടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചു പേർ മാത്രമാണ് വീട്ടിൽ ഒത്തുകൂടുന്നതെന്ന് ജോളി ഫ്രാൻസിസ് പറയുന്നു. എന്തായാലും ഇക്കുറി നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എന്ന കാര്യമാണ് മെൽബൺ സീറോ മലബാർ രൂപത ബിഷപ്പ് ബോസ്കോ പൂത്തൂർ പറയുന്നത്.
ഞാനിവിടെ കത്തീഡ്രൽ പള്ളിയുടെ നമ്മുടെ സീറോ മലബാർ പാർക്കിയുടെ കത്തീഡ്രൽ സമൂഹത്തിന് വേണ്ടിയാണ് കുർബാന ചെല്ലുന്നത്. അവിടെ തീർച്ചയായിട്ടും ഈ കോവിഡ് നിയന്ത്രണം ദൂര നിയന്ത്രണം പാലിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയുടെ അകത്ത് മാത്രമല്ല പള്ളിക്ക് പുറത്തുള്ള സ്ഥലത്തേക്കും കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ട സംവിധാനം ചെയ്തിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള അകലം പാലിക്കത്തക്ക രീതിയിലുള്ള അംഗസംഖ്യ മാത്രമേ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയിലും മറ്റ് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലും ആളുകൾ പങ്കെടുക്കുകയുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ്, അഭിപ്രായം മാത്രമല്ല നിർബന്ധമാണ് എനിക്കുള്ളത്. കാരണം പലപ്പോഴും ആരാധനാലയങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ചിലപ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള സംഖ്യ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കോവിഡ് പകരാൻ കാരണമായത് എന്ന് മനസ്സിലാക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കൃത്യമായിട്ട് ഇത് പാലിക്കണമെന്നുള്ള കർശനമായിരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. അത് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഓസ്ട്രേലിയൻ അധികൃതർ കർശനമായ നടപടികൾ കൈക്കൊണ്ടതുകൊണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഓസ്ട്രേലിയയിൽ ഉണ്ടെന്നുള്ള കാര്യവും ബിഷപ്പ് ബോസ്കോ പുത്തൂർ പറയുന്നു.
പ്രാദേശികമായിട്ട് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു മെച്ചപ്പെട്ട സാഹചര്യമാണ്. ഇവിടെ നമ്മൾ അതിനു മുമ്പ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ഒക്കെ പാലിച്ചതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട അന്തരീക്ഷമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിലെ പൊതുജനങ്ങള് ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിന്റേതായിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതായിരുന്നാലും ആരോഗ്യ വകുപ്പിന്റേതായിരുന്നാലും ഉള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒരുവിധം ഭംഗിയായിട്ട് പാലിക്കാൻ പരിശ്രമിച്ചതുകൊണ്ട് ആരോഗ്യരംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു 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 അവസ്ഥ എല്ലാവർക്കും സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയാനുള്ളത് നമ്മളെ മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും പ്രത്യേകിച്ച് ഈ കോവിഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. കർശനമായിരിക്കുന്ന ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ ക്രിസ്മസിന്റെ സാഹചര്യത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കണമെന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഒട്ടേറെ പേർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
അതേസമയം തന്നെ നല്ലൊരു സംഖ്യ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽസ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങള് ഒരു കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ പങ്കുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും ഒക്കെ ഒരു ആഘോഷമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ക്രിസ്മസ് അവസരത്തില് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ക്രിസ്മസിന്റെ ഭക്ഷണം എത്തിക്കാനോ എല്ലാവരും പരിശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സീറോ മലബാർ കമ്മ്യൂണിറ്റിയിലെ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന ചെയ്തപ്പോൾ അവിടുത്തെ വികാരിച്ചൻ അവിടെ പരസ്യമായിട്ട് ആളുകളെ അറിയിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, അവരിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് പോലെയുള്ള കുടുംബങ്ങളില്ലാതെ കഴിയുന്നവരാണ്. അപ്പോൾ ക്രിസ്മസ് പോലെയുള്ള ആഘോഷത്തിൽ നിങ്ങൾ അവർക്ക് ക്രിസ്മസിന്റെ ഭക്ഷണം പങ്കുവെക്കാനായിട്ട് വളണ്ടിയർ ചെയ്ത് പേര് തരികയാണെങ്കിൽ അത് ഞാൻ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ഒരു വളരെ നല്ല ക്രിസ്മസിന്റെ ചൈതന്യം ആവശ്യക്കാരിലേക്ക് എത്തിക്കാനും പങ്കുവെക്കലിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ ആ ചൈതന്യം നിലനിർത്താനായിട്ട് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവരും ആ ഒരു അരൂപി ഉൾക്കൊള്ളുന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിനെ എല്ലാവരെയും ക്ഷണിക്കുന്നു.
എന്തായാലും മുൻവർഷങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ആണ് ഇക്കുറി. ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് പരിമിതമായ രീതിയിലെങ്കിലും ആഘോഷങ്ങൾ മുന്നോട്ടു പോകുന്നു.